കഴിഞ്ഞ ചില മാസങ്ങളായി നാം ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണല്ലോ പഠിക്കുന്നത്. ഇനിയും നമ്മുടെ മുൻപിൽ രണ്ട് പുസ്തകങ്ങൾ കൂടി മാത്രമേ പഠിക്കുവാനായിട്ടുള്ളൂ. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, സെക്രിയാവും മലാഖിയും, രണ്ടും വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഈ ചെറിയ പ്രവാചകന്മാരുടെ പഠനം തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെട്ടു എന്ന് കാണിച്ച് അനേകർ എനിക്ക് കത്തെഴുതിയിട്ടുണ്ടായി. ഇതുവരെയും ഇതേപ്പറ്റി അധികമൊന്നും അറിഞ്ഞിരുന്നില്ല എന്നും ഈ പരിപാടിയുടെ വെളിച്ചത്തിൽ ഇത് കൂടുതൽ പഠിക്കുവാൻ സാധിച്ചു എന്നും എന്നെ എഴുതി അറിയിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വേണ്ടി ഈ പഠനം തയ്യാറാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി. എന്നെ സ്വയപരിശോധന ചെയ്യുവാനും ആത്മീയമായി ശക്തിപ്പെടുത്താനും ഒക്കെ എനിക്ക് സഹായിച്ചതാണ് ഈ പഠനം. ബൈബിൾ തുറന്നു വെച്ചും നോട്ട് എഴുതിയെടുത്തും ഈ പഠനം പ്രയോജനപ്പെടുത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ വിലയേറിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. താങ്കൾ ഈ പരിപാടികൾ പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും കൂടി ഇത് പ്രയോജനപ്പെടുവാൻ ഇത് ശ്രദ്ധിക്കാത്തവരെ പ്രോത്സാഹിപ്പിച്ച് ശ്രദ്ധിപ്പിക്കുകയും കൂടെ പഠിപ്പിക്കുന്നവരെയും കൂടെ ജോലി ചെയ്യുന്നവരെയും ഓരോ ദിവസം കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാം ഇത് ശ്രദ്ധിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും അത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വിലപ്പെട്ട ശുശ്രൂഷയാണ്. ഇതുവരെ നാം പഠിച്ച ചെറിയ പ്രവാചകന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രവചനമാകുന്നു സക്രിയ പ്രവചനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് വളരെ വ്യത്യസ്തമാണ്. ഹഗായി പ്രവചനം പഠിച്ചപ്പോൾ സക്രിയ പ്രവചനത്തിൻ്റെയും പശ്ചാത്തലം ഞാൻ ഏകദേശം പറഞ്ഞതാണ്. 70 വർഷത്തെ അടിമത്തത്തിന് ശേഷം ബാബിലോണിൽ നിന്നും മടങ്ങി വന്ന യഹൂദന്മാരോട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ച പ്രവാചകനാണ് സക്രിയാവ്. ഹഗായിയും സക്രിയാവും ഒക്കെ പ്രവചിക്കുമ്പോൾ യഹൂദന്മാർ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു ശേഷിപ്പ് മാത്രമാണ് യഹൂദയിലുള്ളത്. തങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത് അവകാശമായി നൽകിയ ആ ദേശത്ത് ഇന്ന് അവർ വസിക്കുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ വിജാതീയനായ ഒരു ഭരണാധിപന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതെങ്കിലും സാധിക്കുന്നത്. ആകെ നിരാശിതരായ ഒരു കൂട്ടം ജനം സ്വയസഹതാപം, ദൈവത്തെ സംശയിക്കുക, സ്വാർത്ഥത എന്നുവേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ച് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രവാചകന്മാരായ ഹഗ്ഗായും സക്രിയാവും ജനത്തിനിടയിലേക്ക് വന്നു. അവർ എന്നും ഈ സ്ഥിതിയിൽ കിടക്കേണ്ടി വരില്ല എന്ന് അവരെ ഓർമ്മിപ്പിച്ചു ഈ ജനത്തെ. ഒരു നാൾ മശിഹ വരും, അന്ന് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ അവനോടുകൂടെ അധികാരത്തിലേറുമെന്ന് പ്രവാചകന്മാർ ഈ ജനത്തെ ഓർമ്മിപ്പിച്ചു. യഥാസ്ഥാനപ്പെടുത്തലിന്റെയും തേജസ്കരിക്കപ്പെടുന്നതിന്റെയും പ്രവാചകനായിരുന്നു സക്രിയാവ്. ശോചനീയമായ വർത്തമാനകാലമല്ല, തേജസ്സേറിയ ഭാവികാലമാണ് സക്രിയാവിന്റെ പ്രസംഗ വിഷയം. സക്രിയാവ് ഒരു കവിയായിരുന്നു. പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് കൂടുതലായി മനസ്സിലാകും. ദേവാലയം പണി എങ്ങനെയെങ്കിലും തീർക്കണം എന്ന സക്രിയാവിന്റെ ഉത്സാഹം പണി തീരുന്നതുവരെ പിടിച്ചു നിൽക്കുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഭയങ്കരമായ കൃഷിനാശവും ബിസിനസ് തകർച്ചയും യഹൂദ ജനങ്ങളെ ആകെ അങ്ങ് നിരാശയിലാക്കിയിരുന്ന ഒരു കാലയളവ്. ഹഗായിയുടെ നിരന്തരമായ ശാസനമൊന്നുകൊണ്ടാണ് അവർ പണിയെടുക്കുവാൻ ആരംഭിച്ചത്. ഹഗായി അല്പം പരുഷമായിട്ടാണല്ലോ സംസാരിച്ചത്, നാം അത് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ. ഈ അവസരത്തിൽ അവർക്കൊരു പുതിയ ശബ്ദം കൂടി വേണം എന്ന് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതാ സക്രിയാവ്. ശബ്ദം എന്റേതാണെങ്കിലും സക്രിയാവ് നൽകുന്ന ദൂത് എത്ര പ്രോത്സാഹജനകമാണെന്നറിയാമോ? സക്രിയാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ സ്മരിക്കുന്നു എന്നാണ്. യഹോവ സ്മരിക്കുന്നു. ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരക്യാവിന്റെ മകനായിട്ടാണ് സക്രിയാവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദോ എന്ന പേരിന്റെ അർത്ഥം നിയമിക്കപ്പെട്ട സമയമെന്നും ബെരക്യാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ അനുഗ്രഹിക്കുന്നു എന്നുമാണ്. ഈ പേരുകളെല്ലാം കൂടി ചേരുമ്പോൾ അനുഗ്രഹീതമായ ഒരു അർത്ഥം നമുക്ക് ലഭിക്കുന്നു എന്നത് തീർച്ചയാണ്. നിയമിക്കപ്പെട്ട സമയത്ത് ദൈവം ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. യെരുശലേമിലേക്ക് മടങ്ങി വന്ന ശേഷിപ്പിന് ഈ പേരുകൾ തീർച്ചയായും പ്രോത്സാഹനം നൽകി കാണും. എബ്രായരുടെ ഇടയിൽ സക്രിയാവ് എന്നത് ഒരു സർവ്വസാധാരണയായ നാമമായിരുന്നു. പഴയ നിയമത്തിൽ തന്നെ 28 സക്രിയാവുമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മത്തായിയുടെ സുവിശേഷം 23:35 വാക്യത്തിൽ ക്രിസ്തു സൂചിപ്പിച്ച രക്തസാക്ഷിയായ സക്രിയാവ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ തന്നെയാകുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നത്. ചിലർ ഇതിനോട് യോജിക്കുന്നില്ല എങ്കിലും പുരോഹിതനും പ്രവാചകനുമായിരുന്ന സക്കരിയാവ് മന്ദിരത്തിൽ വെച്ച് കുല ചെയ്യപ്പെട്ടു എന്നാണ് യഹൂദന്മാരുടെ ടാർഗൂമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കണം, പുരോഹിത കുടുംബങ്ങളിൽ ഒന്നിന്റെ തലവനായിട്ടാണ് നെഹെമ്യാവിന്റെ പുസ്തകം 12:4 ഇദ്ദോവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സക്കരിയാവിന്റെ പ്രവചനം BC 520 എഴുതിയത്. എസ്രായുടെ പുസ്തകം 5:1 വെളിച്ചത്തിലും 6:14 വെളിച്ചത്തിലും സക്കരിയാവ് ഹഗ്ഗായിയുടെ സമകാലീനനായിരുന്നു എന്ന് മനസ്സിലാക്കാം. സക്കരിയാവ് ഹഗ്ഗായിയേക്കാൾ പ്രായം കുറഞ്ഞ ആളായിരുന്നിരിക്കണം. ഒരു ദർശന ഗ്രന്ഥത്തിന്റെ സവിശേഷതകൾ ഈ പുസ്തകത്തിനുണ്ട്. പ്രവചന ഗ്രന്ഥത്തിന്റെ സവിശേഷതകൾ മറ്റ് ദർശന ഗ്രന്ഥങ്ങളായ ദാനിയൽ, ലെഹസ്കിയൽ, വെളിപ്പാട് എന്നിവയിലെ ദർശനങ്ങളുമായി വളരെ സാമ്യമുള്ളതായി സക്കരിയാവിന്റെ പുസ്തകം കാണപ്പെടും. ദർശന പുസ്തകം എന്ന് ഞാൻ പറയുമ്പോൾ ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം. ദാനിയലും ലെഹസ്കിയലും ഇസ്രായേലിൽ ജനിച്ചെങ്കിലും തങ്ങളുടെ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഇസ്രായേലിന് വെളിയിലും ആയിരുന്നു അവർ. സക്കരിയാവ് ജനിച്ചത് ബാബിലോണിലായിരുന്നെങ്കിലും തന്റെ പുസ്തകം എഴുതിയത് യെരുശലേമിലേക്ക് തിരികെ വന്നതിന് ശേഷമാണ്. അന്ത്യകാല സംഭവങ്ങൾ അധികമായി രേഖപ്പെടുത്തിയിരിക്കുന്നവരിൽ ദാനിയേലും എഹസ്കിയേലും അപ്പോസ്തലനായ യോഹന്നാനും തങ്ങൾ പുസ്തകം എഴുതുമ്പോൾ ഇസ്രായേലിന് വെളിയിലായിരുന്നു. പക്ഷേ തന്റെ ദർശനങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ സക്കരിയാവ് പ്രവാചകൻ യെരുശലേമിൽ തന്നെയായിരുന്നു. സകലവും നഷ്ടപ്പെട്ട് നിരാശയിലും തകർച്ചയിലും കഴിഞ്ഞിരുന്ന ജനത്തിനിടയിൽ സക്കരിയാവ് സ്വർഗത്തിൽ ചേർക്കപ്പെടുന്നതിന്റെ അനുഗ്രഹീത ദർശനം കണ്ടു. മറ്റേതൊരു ചെറിയ പ്രവാചകന്മാരെക്കാളും അധികം മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അറിയിച്ചത് സക്കരിയാവ് പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതും താല്പര്യജനകവുമായ ഒന്നാണ്. സക്കരിയാവ് ഹഗ്ഗായിയുടെ സമകാലീനനാകുന്നു എന്നത് സത്യം തന്നെ. പക്ഷേ ഹഗ്ഗായിയുടെ ദൂതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ദൂതാണ് സക്കരിയാവിൻ്റെത്. ഒരേ ജനത്തോട് ഒരേ കാലയളവിൽ പ്രവചിച്ച അവർ രണ്ടുപേരും അന്യോന്യം അറിഞ്ഞിരിക്കും എന്നതിൽ സംശയമില്ല. എന്നിട്ടും അവരുടെ പ്രവചനങ്ങൾ രണ്ട് ധ്രുവത്തിലാകുന്നു നിൽക്കുന്നത്. ഒരേ സമയത്ത് ഒരേ ജനങ്ങളോട് അറിയിച്ചെങ്കിലും അവരുടെ ദൂതുകൾ തമ്മിൽ യുഗങ്ങളുടെ വ്യത്യാസമുണ്ട്. ഹഗ്ഗായി ഒരു അളവുകോലും പിടിച്ചുകൊണ്ട് ആ ദേവാലയ അടിസ്ഥാനത്തിങ്കൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ സക്കരിയാവ് ഇങ്ങനെ വായുവിൽ പറന്നു നടക്കുന്നത് പോലെയാകുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ഒറ്റ രാത്രിയിൽ 10 ഉണ്ടായാലത്തെ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചേ. നാട്ടിലെങ്ങും ആളിനിരിക്കുവാൻ പോലും സമയം കിട്ടില്ലല്ലേ, ആളെത്ര പ്രസിദ്ധനാകുമെന്നറിയാമോ? എന്നാൽ സക്കരിയാവ് അപ്രകാരത്തിലുള്ളവനാകുന്നു. ഒറ്റ രാത്രിയിൽ 10 പ്രാപിച്ച മഹത്തായ അനുഭവമുള്ള ഒരു പ്രവാചകൻ. അവൻ തികച്ചും ഒരു ദർശകൻ അത്രേ. അതേസമയം ഹഗ്ഗായി പ്രായോഗികത്വം നിറഞ്ഞു നിന്ന ഒരു പ്രവാചകനാണ്. എന്നിട്ടും ഇവർ രണ്ടുപേരും ദൈവത്തിനു വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതും ഒരേ കൂട്ടം ജനങ്ങളോട്, ഒരേ സമയത്ത്, ഒരേ പ്രശ്നം. അവർ രണ്ടുപേരും ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ തൻ്റെതായ വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു പ്രത്യേകതയുമുണ്ട് ഇല്ലേ? ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, ഇന്നും ഈ രണ്ടു വിധത്തിലും ഉള്ളവരെ നമുക്ക് ആവശ്യമത്രേ. അവർ ഒന്നിച്ചു പോകും. ദർശകന്റെ കൂടെ പ്രായോഗികത്വമുള്ള വ്യക്തി കൂടി പോയേ മതിയാകൂ. കാരണം ഈ സ്വപ്നക്കാരൻ തന്നെയാണെങ്കിൽ അപകടകരമാകുന്നു. പലപ്പോഴും ഈ ദർശനം കാണുന്നവരിൽ ഭൂരിഭാഗവും അത്ര പ്രായോഗികത്വമുള്ളവരല്ല എന്നതാണ് സത്യം. അതേസമയം തന്നെ പ്രായോഗികത്വം പറഞ്ഞു നടക്കുന്ന പലർക്കും ഒട്ടും ദർശനവുമില്ല. കണ്ണിൽ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നതല്ലാതെ എന്തിനു ചെയ്യുന്നു, ദൈവം എന്നെക്കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെയുള്ള ഒരു എടുത്തുചാട്ടം. പക്ഷേ ഇവരെ രണ്ടുപേരെ ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ ഒരു നല്ല ജോഡിയാകും. അങ്ങനെയുള്ള ടീമിന്റെ പ്രവർത്തനം വളരെ അനുഗ്രഹപ്രദമാകും. കണ്ണ് രണ്ടും കാണുവാൻ കഴിവില്ലാതിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണുകൾക്ക് കാഴ്ചയില്ലാതിരുന്ന ഈ മനുഷ്യൻ ആരോഗ്യവാനായിരുന്നു. അയാൾക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതന് രണ്ട് കാലുകളും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും കൂടി ചെയ്തിരുന്നത് കണ്ണ് കാണുവാൻ കഴിയാത്ത മനുഷ്യന്റെ തോളിൽ കാലുകൾ ഇല്ലാത്ത മനുഷ്യൻ കയറിയിരിക്കും, എന്നിട്ട് കണ്ണില്ലാത്ത തന്റെ സ്നേഹിതനും വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ സുഖമായി ജീവിച്ചു. ഇതുപോലെയാണ് ദർശനക്കാരനും പ്രായോഗികത്വം പറയുന്നവനും ഒരുമിച്ച് പോകണം. ഹഗായിയും സക്കരിയാവും ഒരുമിച്ച് അനുഗ്രഹീതമായ വേല ചെയ്തു. ഹഗായിയുടെ ശുശ്രൂഷയെക്കുറിച്ച് നാം കണ്ടതാണ് എത്ര മനോഹരമായ ഉപദേശങ്ങൾ, ഉത്തേജനങ്ങൾ. സക്കരിയാവിന്റെ പ്രവചനം പഠിക്കുമ്പോഴും താങ്കൾക്കത് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. 14 അധ്യായങ്ങൾ അടങ്ങിയ സക്കരിയ പ്രവചനത്തിന്റെ ഒരു സംക്ഷേപം പറഞ്ഞാൽ അതിപ്രകാരമായിരിക്കും. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് നാം കാണുന്നത്. അവ മശിഹായെക്കുറിച്ചുള്ളതും സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ളതും മാത്രമേ. അപ്രകാരത്തിലുള്ള 10 ദർശനങ്ങളുണ്ട്. അവയെല്ലാം ഒറ്റ രാത്രിയിൽ പ്രവാചകന് നൽകിയതാണ്. ഞാൻ പറയട്ടെ, അതേതായാലും ഒരു നല്ല രാത്രിയിലെ പ്രവർത്തനമായിരിക്കും അല്ലേ? അങ്ങനെ വല്ലവരും ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ഭയങ്കര പരസ്യമായിരുന്നേനേയും ഇല്ലേ? 7-8 അധ്യായങ്ങളിൽ ചരിത്രപരമായ ഒരു ഇടവേളയാകുന്നു നാം കാണുന്നത്. ഈ പറഞ്ഞതിൽ സക്കരിയാവ് യെശയ്യാ പ്രവാചകനോട് സമമായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹഗ്ഗായിയും പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്. മതപരമായ ആചാരത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ആചാരം ഉപവസിക്കുക എന്നതായിരുന്നു. ഉപവസിക്കുക എന്നാൽ എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ വിഷയം അനേകർക്കും താല്പര്യമുള്ള വിഷയമാണെന്ന് എനിക്കറിയാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കൂ, അതേക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗം, അതെ 3-ാമത്തെ ഭാഗം, 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാണ്. അതിൽ പ്രവാചകന്റെ ഭാരമാകുന്നു നാം കാണുന്നത്. ഭാരം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് ന്യായവിധിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ എന്നാണ്. ഈ ഭാരം രണ്ടു വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1-ാമതായി 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ സംബന്ധിച്ചുള്ള പ്രവചന ഭാഗം. 2-ാമതായി 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള 2-ാമത്തെ വരവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ. ഇത്രയും കേട്ടതുകൊണ്ട് തന്നെ താങ്കൾക്ക് മനസ്സിലായി കാണും നാം ഇനിയും പഠിക്കുവാൻ പോകുന്നത് അസാധാരണമായ ഒരു പ്രവചന പുസ്തകമാകുന്നു എന്നല്ലേ? അങ്ങനെ തന്നെയാണ്, അസാധാരണമായ ഒരു പ്രവചന പുസ്തകം. ആദ്യത്തെ 6 അധ്യായങ്ങൾ മശിഹയെ സംബന്ധിക്കുന്നതും സഹസ്രാബ്ദത്തെ സംബന്ധിക്കുന്നതും അത്രേ. സക്കരിയാവ് ഒറ്റ രാത്രിയിൽ കണ്ട 10 ദർശനങ്ങളും ഈ ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന നല്ല ഒരു വേല തന്നെ ആയിരിക്കുന്നു ഇത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ. സക്കരിയ പ്രവചനത്തിനുള്ള ഒരു മുഖവരിയാണല്ലോ 1-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നത്. ഞാനൊന്ന് വായിക്കാം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. നിങ്ങൾ സക്കരിയ പ്രവചനം എന്നോടൊപ്പം എടുക്കുമെങ്കിൽ ഞാൻ അതൊന്ന് വായിക്കട്ടെ. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം, അടിമത്തത്തിന് ശേഷം ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന ശേഷിപ്പിന് തങ്ങളുടേതായ രാജാവ് ഇല്ലായിരുന്നതിനാലാണ് യഹൂദനല്ലാത്ത ഒരു രാജാവായ ദാര്യാവേശിന്റെ സമയം കാണിച്ചുകൊണ്ട് സക്കരിയാവിന്റെ പ്രവചന സമയം രേഖപ്പെടുത്തുന്നത്, ആ കാലം രേഖപ്പെടുത്തുന്നത്. ദാവീദിന്റെ വംശം സിംഹാസനത്തിൽ നിന്നും നീക്കപ്പെട്ടിരുന്ന ഒരു കാലയളവ്. അതിന് വളരെ കാലങ്ങൾക്ക് ശേഷം ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ക്രിസ്തു സൂചിപ്പിക്കുന്ന ജാതികളുടെ കാലം നിറവേറിക്കൊണ്ടിരുന്നു. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് എന്നിവിടെ പറഞ്ഞിരിക്കുമ്പോൾ താങ്കൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ഇതേ വർഷം പ്രവചിച്ച ഒരു പ്രവാചകനെ ഓർക്കുന്നുണ്ടോ? അതെ, നമ്മൾ പഠിച്ചതായ ഹഗ്ഗായി. ഈ 2 പ്രവാചകന്മാരും ഒരേ സമയത്ത് ഒരേ കൂട്ടം ആളുകളോടാണ് പ്രവചിച്ചത്. ഹഗ്ഗായി 6-ാമത്തെ മാസത്തിൽ പ്രവചിക്കുവാൻ പോയെങ്കിൽ സക്കരിയാവ് 2 മാസം കൂടി കഴിഞ്ഞാണ് ആരംഭിച്ചത്. ഈ പറഞ്ഞത് BC 520 എന്ന് നാം ഹഗ്ഗായി പഠിച്ചപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ. ഹഗ്ഗായിക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഡിസംബറിലും ദൂത് ലഭിച്ചെങ്കിൽ സക്കരിയാവിന് നവംബറിലാണ് ദൂത് ലഭിച്ചത്. ഹഗ്ഗായിക്ക് നഷ്ടപ്പെട്ട മാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നവംബറിൽ പ്രത്യേക ദൂതൊന്നും ഹഗ്ഗായിക്ക് ലഭിച്ചില്ല. സക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ ഹഗ്ഗായി ഉപയോഗിച്ച പ്രയോഗവും ഇതുതന്നെയായിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഹഗ്ഗായി ഉപയോഗിച്ച അതേ അധികാരത്തിലാണ് സക്കരിയാവും പറയുന്നത്. ഈ പുസ്തകത്തിൽ മാത്രം ഈ പ്രയോഗം 14 പ്രാവശ്യമുണ്ട്. ഇപ്പോൾ താങ്കൾ ചിന്തിച്ചേക്കാം, ഈ പുസ്തകത്തിന് 14 അധ്യായങ്ങൾ ഉള്ളതിനാൽ ഓരോ അധ്യായത്തിനും ഓരോ പ്രാവശ്യം എന്ന കണക്കിലായിരിക്കും എന്ന്. അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റില്ല. ഈ പുസ്തകം നാം പഠിക്കുമ്പോൾ മനസ്സിലാകും യഹോവയുടെ അരുളപ്പാടുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു പുസ്തകം അത്രേ ഇതെന്ന്, സഖര്യാവിന്റെ പുസ്തകം. ദൈവം സഖര്യാവിന് നൽകിയ മുന്നറിയിപ്പിന്റെ ദൂതാണ് രണ്ടാം വാക്യത്തിൽ ആരംഭിക്കുന്നത്. ഹഗ്ഗായി സംസാരിച്ച അതേ അധികാരത്തോടെ, അതായത് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് സഖര്യാവ് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷിപ്പിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പ്രവാചകൻ നൽകുന്ന മുന്നറിയിപ്പ് പ്രവാസത്തിന് മുൻപുണ്ടായിരുന്ന, അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുൻപുണ്ടായിരുന്ന അവരുടെ പിതാക്കന്മാർ നടന്ന കാൽച്ചുവടുകളെ പിന്തുടരരുത് എന്നാണ്. ഇനിയും ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. പ്രവാസത്തിൽ നിന്ന് വന്ന ജനങ്ങളോട് പ്രവാചകൻ പറയുകയാണ്, അവർ അന്യദേശത്ത് അടിമകളായി പോകേണ്ടി വന്നതിന്റെ കാരണം യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ഈ ജനത്തിന്റെ പിതാക്കന്മാർ യഹോവയ്ക്കെതിരായി പാപം ചെയ്തു. അതേ തെറ്റ് ഈ ജനവും ചെയ്യുന്നതിനെതിരെ പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മൂന്നാം വാക്യം, ആകയാൽ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ സംബോധന നമുക്കൊക്കെ ഒരുതരം ആവർത്തന ശുഷ്കമായ ആശയം മാത്രമായി തീർന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ നാം ദൈവത്തിന് നൽകുന്ന സ്ഥാനപ്പേരുകൾ മിക്കവാറും നമുക്ക് അർത്ഥമില്ലാത്തവയാണ്. ചിലപ്പോൾ നാം അതൊക്കെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ടാകും. പലരും ഈ സംബോധനകൾ ഒരു അലങ്കാരം എന്നതിലധികം ഒന്നും ചിന്തിക്കാറില്ല. ചിലരൊക്കെ പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനുമൊക്കെ കൂടുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഗമ കൂട്ടുവാൻ പേരുകൾ കൊണ്ട് തന്നെ ഒരു മാല അങ്ങുണ്ടാക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നതുകൊണ്ട് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് എന്താണ്? ഈ പ്രവചന പുസ്തകത്തിൽ മാത്രം ഈ പ്രയോഗം 52 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. സൈന്യങ്ങൾ എന്നതിനെ എബ്രായ ഭാഷയിൽ തസ്ബ എന്ന പദം അത്ര ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പദത്തിന് സൈനിക സേവനം, ശക്തി, യുദ്ധം എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വിധം നോക്കിയാൽ തന്റെ ജനത്തിന്റെ നന്മയ്ക്കായി അളവില്ലാത്തതുപോലെ സമ്പത്ത് തന്റെ കൈവശമുണ്ട് എന്ന് ദൈവം കാണിക്കുന്നു. അവിടുന്ന് ശക്തനാണ്, സമ്പന്നനാണ്. പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അവിടുന്ന് കരുണാസമ്പന്നനാണെന്ന് വ്യക്തമാക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവൻ അവിടുന്നാകുന്നു. അതുകൊണ്ട് ഇന്ന് താങ്കൾക്ക് എന്താണ് ആവശ്യം സുഹൃത്തേ? ഒരൽപ്പം കരുണയാണോ താങ്കൾക്ക് ആവശ്യം? അവന്റെ കൈവശം അത് ധാരാളമായിട്ടുണ്ട്. അതിൽ അവിടുന്ന് സമ്പന്നനാണ്. എത്ര കരുണ വേണമെങ്കിലും താങ്കൾക്ക് നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഓ, നമുക്കത് എത്ര ആവശ്യമാണെന്നറിയാമോ? അവിടുന്ന് സൈന്യങ്ങളുടെ യഹോവ ആകുന്നു. മൂന്നാം വാക്യത്തിൽ മാത്രം ആ പേര് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും നാലാം വാക്യത്തിലും ആറാം വാക്യത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്.